നമസ്കാരം ശ്രീ അനിൽ കോനാട്ട്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
സന്തോഷം.
ശ്രീ അനിൽ കോനാട്ട്, ഓഷ്യാനയിലെ ഗംട്രീ എന്ന പേരിൽ താങ്കൾ ഒരു നോവൽ എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ് ഈ നോവലിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ പ്രമേയം എന്താണ്?
ഈ ഓഷ്യാനയിലെ ഗംട്രീ എന്ന് പറയുന്ന നോവല് ഞാൻ എഴുതുന്നതിനായിട്ടുള്ള പശ്ചാത്തലം, ഇവിടെ തന്നെ ഒരു കഥയുടെ കൂട്ടായ്മയായിട്ട് കുറെ ആളുകൾ ചേർന്ന് ഞങ്ങൾ കഥകൾ എഴുതുകയും അതുപോലെ തന്നെ കവിതകൾ എഴുതുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അത് അഭിപ്രായം പരസ്പര അഭിപ്രായം പറയുകയും പരസ്പരം നിരൂപണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കഥ. ശരിക്കും എൻ്റെ കൂട്ടുകാരുടെ പ്രോത്സാഹനം ഉണ്ടായതുകൊണ്ടാണ് ഈ കഥ ശരിക്കും ഏതാണ്ട് 5-6 മാസം മുമ്പ് അത് എഴുതി പൂർത്തിയാക്കുകയും ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിൽ വന്ന 3 കുടുംബങ്ങളുടെ കഥയാണിത്. അവരുടെ പരസ്പര സഹകരണവും പിന്നെ അവരുടെ വൈകാരികവും സാംസ്കാരികവുമായ സംഘർഷങ്ങളും അവർ നേരിടുന്ന പ്രതിബന്ധങ്ങളും പിന്നെ അതിന് പരിഹാര മാർഗങ്ങളും അവർ പരസ്പരം കണ്ടുപിടിക്കുന്ന കൂട്ടായ്മയും ഇതെല്ലാമാണ് ഈ നോവലിന്റെ ഇതിവൃത്തമായി സ്വീകരിച്ചിരിക്കുന്നത്.
ഇനി ഇതിനെ ഓഷ്യാനയിലെ ഗംട്രീ എന്നാണല്ലോ പേര് കൊടുത്തിരിക്കുന്നത്, അതിന്റെ ഒരു കാരണം എന്താണ്? ഓഷ്യാനയിലെ ഗംട്രീ എന്ന് ഈ നോവലിനെ വിളിച്ചതിന്റെ ഒരു കാരണം എന്താണ്?
ഇതില് ശരിക്കും ഈ കൂട്ടായ്മയിൽ തന്നെ ഞങ്ങള് 5-8 ഫാമിലികളിൽ പലരും പുതുതായി വന്ന ആളുകളും അതുപോലെ തന്നെ കുറെ വർഷങ്ങളായവരും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളും കുറെ വർഷങ്ങളായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്ത ആളുകളും ഒക്കെ വളരെയധികം പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും തുടക്കകാലത്തെ അനുഭവങ്ങളും ഓരോ അവർ വിചാരിച്ചിരുന്നത് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ ഇവിടുത്തെ വരുന്ന തുടക്കക്കാർക്ക് പലപ്പോഴും ശരിയായ ഒരു കാര്യങ്ങൾ കിട്ടാതെ ചില ആളുകൾ അവരോട് വളരെയധികം അടുപ്പം കൂടുകയും അങ്ങനെ അവർക്ക് ശരിയായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാതെ വരുമ്പോൾ അവർ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നതായിട്ട് അവരുടെ അനുഭവങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓഷ്യാനയിൽ വ്യാപകമായി കാണുന്ന ഒരു മരമാണ് ഗംട്രീ. അത് വളരെ വലുതായി വളരുകയും അത് മറ്റുള്ളവർക്ക് തണൽ നൽകുകയും ചെയ്യുന്ന ഒരു മരമാണ് അത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്ന് പെട്ടെന്ന് ആളുകളുമായിട്ട് ഇഴകിച്ചേരുകയും അവരുടെ പല കാര്യങ്ങളിൽ ഇടപെടുകയും എന്നാൽ ശരിക്കും അവർക്കൊരു ശരിയായ സഹായമല്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിന് ഈ ഓഷ്യാനയിലെ ഗംട്രീ എന്ന പേര് ഞാനിട്ടത്.
അപ്പോൾ ശരിയായ രീതിയിലുള്ള സഹായം പലപ്പോഴും ലഭിക്കാതെ വരുന്നു, അതുകൊണ്ടാണോ ഗംട്രീ എന്നിട്ടത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ? കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ?
ശരിയായ സഹകരണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതല്ല, ഞാൻ ഈ പശമരം, അതായത് പെട്ടെന്നൊട്ടുന്ന ആളുകൾ എന്നുള്ള ഒരു അർത്ഥമാണ് അതിന്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ കുടിയേറി ഓസ്ട്രേലിയയിൽ എത്തുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് താങ്കൾ ഇതിൽ പ്രതിപാദിപ്പിക്കുന്നു തോന്നുന്നു.
ആദ്യകാലത്ത് കുടിയേറി എത്തുന്ന ആളുകൾക്കും സ്റ്റുഡന്റ് വിസ വരുന്ന ആളുകൾക്കും അവർക്ക് ചില കാര്യങ്ങൾ, അവർക്ക് ശരിയായ ഡയറക്ഷൻ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് മൂലം അവർ ചിലപ്പോൾ കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ ശരിയായ പാത മനസ്സിലാക്കുകയും അവർ ഇവിടത്തെ എന്തെല്ലാം അവൈലബിലിറ്റി ഇത് മനസ്സിലാക്കി അവർ നോർമൽ ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഞാൻ ഒരു തുടക്കക്കാരൻ, 2005 ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു. പക്ഷെ അതിനുശേഷം ഇവിടെ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടെന്നും ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടെ ജോലിയുടെ ഏത് ജോലിയും ചെയ്ത് കഴിഞ്ഞാൽ മഹത്വം ഉണ്ടെന്നുള്ള ഒരു മെസ്സേജും ഇതെല്ലാം കിട്ടിയതിന് ശേഷം വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ ജീവിതം നയിക്കുന്നതിനായിട്ട് എനിക്ക് സാധിച്ചു. അത് തന്നെയാണ്, ഈ അനുഭവങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഈ നോവൽ എഴുതുന്നതിനായിട്ട് പ്രേരിപ്പിച്ചത്.
ഓക്കെ, അപ്പോൾ ഇതിനൊരു കൂടുതലായിട്ട് ഒരു ഇൻഫർമേഷൻ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലെയാണ് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത്. അതായത് പുതുതായിട്ട് ഇവിടെ വരുന്നവർക്ക് അറിവ് നൽകുന്ന ഒരു പുസ്തകം എന്ന രീതിയിലാണ് താങ്കൾ വിശദീകരിച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു നോവലിന് നോവലായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു കഥ അവതരിപ്പിക്കുന്ന ശൈലിയോ മറ്റോ ഉണ്ടോ?
ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു ഈ ഇൻഫർമേഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോവലിനിടയിലൂടെ കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ കഥാപാത്രങ്ങൾ വരികയും അവര് ശരിക്കും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, 3 ഫാമിലികൾ ഇവിടെ വന്ന് സെറ്റിലാകുകയും അവർ സെറ്റിലായി കഴിയുമ്പോൾ അവർ പരസ്പര സഹകരണത്തോടുകൂടി നീങ്ങുകയും അതിനുശേഷം പുതുതായിട്ട് ഒരാൾ വരികയും അയാൾക്ക് ശരിയായ ഇൻഫർമേഷൻ കിട്ടാതെ അയാളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, എന്നാൽ ശരിക്കും അയാൾ ശരിയായ വഴിയിൽ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു കുറെ കൂട്ടം ആളുകളുടെ കഥ തന്നെയാണിത്. ശരിക്കും ഇതൊരു കഥാരൂപത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിനിടയിലൂടെ നമ്മുടെ ഇവിടെ ലഭ്യമാകുന്ന സൗകര്യങ്ങളും അതും ഇതുമൊക്കെ ആ കഥയിലൂടെ തന്നെ ഞാൻ ഒന്ന് ഇൻഫർമേഷൻ ആയിട്ട് നൽകുന്നതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
ഇതിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികമാണോ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള കഥാപാത്രങ്ങളാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണങ്ങളും മറ്റും എന്താണ്?
ഇത് തികച്ചും സാങ്കല്പികമാണ്. ഈ കഥാപാത്രങ്ങളെല്ലാം ശരിക്കും ഐഡിയലായിട്ട് നമ്മുടെ സമൂഹത്തിൽ എവിടെയെങ്കിലും കണ്ടേക്കാവുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷേ ചെറിയ ചെറിയ ദുരനുഭവങ്ങൾ ആളുകളുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിലെ കഥാപാത്രങ്ങളൊന്നും തന്നെ ഇവിടെ ഞാൻ കണ്ടുമുട്ടിയ ആളുകളല്ല. പക്ഷേ ഒരു ഒരു കഥ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ആ ഒരു ഒരു സങ്കല്പത്തിലൂടെ തികച്ചും സാങ്കല്പികമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ കഥ മുന്നേറുന്നത്.
അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ജീവിതത്തെ കുറിച്ച് ആണ് കൂടുതലായിട്ടും ഇതിൽ പ്രതിപാദിക്കുന്നത്? ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്ന
കുറച്ച് ഓസ്ട്രേലിയൻ ജീവിതവും ഓസ്ട്രേലിയയിൽ വന്ന ഫാമിലികളിൽ ആ ഫാമിലികളുടെ നാട്ടിലെ പശ്ചാത്തലവും അവര് ഇവിടെ വന്നതും അവരുടെ നാട്ടിലെ പശ്ചാത്തലവും അവരുടെ ഫാമിലി ലൈഫും ആ ക്യാരക്ടർ ഓരോ കഥാപാത്രങ്ങളുടെയും എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുന്നതും അതിനുള്ള റീസണും പിന്നെ ബേസിക് ആയിട്ട് ഞാൻ കൊടുക്കാൻ മെസ്സേജ് ഉദ്ദേശിക്കുന്നത് എല്ലാവരിലും ഒരു നന്മയുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളാണ് ചിലരെ കൊണ്ട് ചിലർ ജയിപ്പിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം പലപ്പോഴും പല രീതിയിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപകാരം ചെയ്തെങ്കിൽ പോലും അത് ചിലപ്പോൾ ഉപദ്രവമായി വരുമ്പോൾ ദേഷ്യം വരികയും ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ചെയ്യുക ദേഷ്യം വരുമ്പോൾ അതിന് ഒരു പ്രതികാര മനോഭാവം കൂടാതെ ആ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് പോലും ഒരു സഹായം ചെയ്ത് അവരോട് ഒരു പ്രതികാരം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഇത് കേരളത്തിൽ പ്രകാശനം ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതേക്കുറിച്ച് ഒന്ന് പറയാമോ?
കേരളത്തില് ഞാൻ ഓണന്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അവിടുത്തെ പബ്ലിക് ലൈബ്രറിയാണ് എന്റെ ബേസിക് ആയിട്ടുള്ള കൂടുതൽ വായനാശീലം ഉണ്ടാക്കിയെടുക്കുന്നതിനും കഥകൾ എഴുതുന്നതിനും ഒക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു സ്ഥാപനമാണ് ഓണന്തുരുത്ത് പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. അപ്പോൾ അവിടെയാണ് ലൈബ്രറി പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ഇതുപോലെ കഥാരചനാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് സ്റ്റേറ്റ് തലത്തിൽ കഥാരചനാ മത്സരങ്ങൾക്ക് പോവുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് അപ്പൊ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെ എന്ന രീതിയിൽ അവിടെ വെച്ച് ഒരു പ്രകാശനം ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ട് അവരെ സമ്മതിക്കുക, അവരത് ചെയ്യാമെന്ന് നീക്കുകയും ചെയ്താണ് അവിടെ പ്രശസ്ത കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വി എൻ പ്രസന്നകുമാർ എന്ന സാറാണ് അത് പ്രകാശനം ചെയ്തത്. അവിടെ വെച്ച് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും പ്രശസ്തനായ കഥാകാരനായ ഹരീഷ് എന്ന് പറയുന്ന ആളാണ് ആ പുസ്തകം സ്വീകരിച്ചത്.
ഇവിടെ ഓസ്ട്രേലിയയിൽ എന്താണ് പുറത്തിറങ്ങുന്നതും എങ്ങനെയാണ് അത് ലഭ്യമാകുന്നതും?
ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെ ഈ കഥയുടെ കൂട്ടായ്മ തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ജൂൺ 4-ാം തീയതി 4 മണിക്ക് നമ്മളുടെ ഒരു പ്രകാശന കർമ്മം പോലെ ഇവിടെ അല്ലെങ്കിൽ റിലീസിംഗ് ആയിട്ട് അത് ആളുകളിൽ എത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം.
വളരെ നന്ദി ശ്രീ അനിൽ കോനാട്ട്, SBS മലയാളത്തോട് ഇതേക്കുറിച്ച് സംസാരിച്ചതിന്.
വളരെ നന്ദി ഡെലിസ്, താങ്ക് യു വെരി മച്ച്.